അതിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഹൃദയങ്ങളെ അറിയുന്നു, ആത്മാവിനെ പകരുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, പരിശുദ്ധാത്മാവിനെ പകരുന്നു. ഈ വാക്യത്തില് നമുക്ക് തന്നതുപോലെ അവർക്കും, അപ്പം നാമും അവരും രണ്ടു കൂട്ടരെ ഇന്നലെ ബഹുമാനപ്പെട്ട അച്ഛൻ ഭംഗിയായിട്ട് വരച്ചു കാണിച്ചു. നാം എന്ന് പറയുന്നത് യഹൂദന്മാരാണ്, അവർക്കും എന്ന് പറയുന്നത് യവനന്മാരാണ്. അപ്പൊ ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കാനായിട്ട് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് നമുക്കും അവർക്കും ഇനി വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്ന വളരെ ഒരു ഒരു ക്രിസ്ത്യാനിറ്റിയുടെ നെടുംതൂണായിരിക്കുന്ന ഒരു വാക്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുമേനിയിലൂടെ നമുക്ക് വാക്യം തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായത്. പരിശുദ്ധാത്മാവ് തിരുമേനിയിലൂടെ പ്രവർത്തിച്ചാണ് നമുക്ക് ഈ വാക്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ള തർക്കം നമുക്കറിയാം. ഇവിടെ പറയുന്ന ഈ കാര്യം അന്ത്യോക്യയിൽ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന പേരായത്. നേരത്തെ നമ്മൾ പഠിച്ചത് നമുക്കറിയാം, 11-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അന്ത്യോക്യയിൽ, അന്ത്യോക്യ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനിറ്റിയുടെ ഉറവിടമാണ്. അതുകൊണ്ട് അന്ത്യോക്യയെ പറ്റി നമ്മൾ വീണ്ടും ഇപ്പോഴും മനസ്സിൽ കൊണ്ടിരുന്നത് നല്ലതാണ്. സിറിയയിലെ സ്ഥലമാണ്. യെരുശലേമിൽ നിന്ന് ഏകദേശം 7,300 miles അവേ സിറിയയിലാണ്. ഈ 11-ാം അധ്യായത്തിന്റെ 19 മുതൽ എങ്ങനെയാണ് ഈ അന്ത്യോക്യയിൽ സുവിശേഷം അറിയപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 19 onwards കുറച്ച് വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 19 onwards പ്ലീസ്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 11 വേഴ്സ് നമ്പർ 19 onwards. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൻ ചിതറിപ്പോയോ? യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും അധികം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു എന്ന് നമ്മൾ കാണുന്നു. അതായത് അന്ത്യോക്യയിൽ സുവിശേഷം അറിയിക്കാനുണ്ടായ സാഹചര്യം സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൻ ചിതറിപ്പോയവരാണ് അന്ത്യോക്യയിലേക്ക് പോയത്. അതായത് സ്തെഫാനോസ് ചെമ്മാശൻ പൗലോസ് ലിഹാന്ന് ശൗലാണ്. അദ്ദേഹം കല്ലെറിഞ്ഞു കൊല്ലുന്നവരുടെ വസ്ത്രമൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ആളാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അവിടുന്ന് ആൾക്കാർ ഓടിപ്പോയി. നമ്മൾ അവർക്ക് ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ അയ്യോ കഷ്ടമായിപ്പോയല്ലോ നമ്മൾ പറയും. പക്ഷെ സഭ വളർന്നുകൊണ്ടിരിക്കുക, അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തെഫാനോസ് അവിടെ കൊല ചെയ്യപ്പെട്ടപ്പോഴ്, രക്തസാക്ഷി മരണത്തിലേക്ക് വന്നപ്പോഴ് അന്ത്യോക്യയിലേക്ക് സുവിശേഷം പകരുകയാണ്. ആൾക്കാർ അവിടുന്ന് ഓടിപ്പോയത് കൊണ്ടാണ് അന്ത്യോക്യയിലേക്ക് തന്നെ അവിടെ സുവിശേഷം അറിയിക്കുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് സുവിശേഷമാകുമല്ലോ എല്ലായിടത്തും. അങ്ങനെ അന്ത്യോക്യയിൽ സുവിശേഷം അറിയപ്പെട്ടു. അങ്ങനെയാണ് ആദ്യ അന്ത്യോക്യയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അത് രണ്ടർത്ഥത്തിലും വിശദീകരിക്കപ്പെടുന്നുണ്ട്. കളിയാക്കി വിളിച്ചതാണ്, ക്രിസ്തുവിന്റെ അനുകാരികൾ എന്ന് കളിയാക്കി വിളിച്ചതാണെന്നും ഒരു ഭാഷ്യമുണ്ട്. എന്തായിരുന്നാലും അവിടെ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാകുന്നത്. അങ്ങനെയാണ് അന്ത്യോക്യയ്ക്ക് ഇത്രയേറെ പ്രത്യേകത. അങ്ങനെ അന്ത്യോക്യയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് ചെയ്യുന്ന അവരോട് പറയുന്നതായ കാര്യമാണ്. നമ്മൾ അവരെയും കൂടെ ഉൾക്കൊള്ളാനായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്നലെ അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും അവരുടെ മേൽ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കൽപ്പന എഴുതി കൊടുത്തു വിടുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പല യാക്കോവിന്റെ നേതൃത്വത്തിലാണ് സിനഡ് കൂടിയെന്നൊക്കെ ഇന്നലെ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ സിനഡില് സിനഡിന്റെ തീരുമാനമാണ് കൽപ്പനയായിട്ട് എഴുതി കൊടുക്കുന്നത്. ഇതാദ്യം തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ ഉള്ളതാ, സഭയുടെ തുടക്കത്തിൽ തന്നെ ഉള്ളതാ. ഇപ്പൊ കൽപ്പന പള്ളി വായിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സിനഡ് കൂടിയോ ഇപ്പൊ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് എഴുതുന്നത്. എഴുതി വരുമ്പോഴ് അതങ്ങനെ തന്നെ വേണം കേട്ടോ, അങ്ങനെ കൽപ്പന വേണം. കൽപ്പനകൾ എത്ര വന്നാലും സന്തോഷിക്കണം. 15-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ എഴുതി കൊടുത്തു വിടുക. പലരും വന്ന് പല കാര്യങ്ങളൊക്കെ പറയും, വാക്കുകൾ കൊണ്ടല്ല, ഈ തീരുമാനങ്ങൾ കൃത്യമായിട്ട് എഴുതി അവയിൽ വായിക്കുന്ന ഒരു പതിവുണ്ടായത് ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സഭയെ അവിടെ ബലപ്പെടുത്തുകയാണ്. ഒരു പരിശോധന വീണ്ടും കഴിക്കപ്പെടേണ്ട ആവശ്യമില്ല, ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. അതുകൊണ്ട് ഈ ജാതികളെയും കൂടി ദേവനപുരാൻ ഉൾക്കൊള്ളുകയാണ്. ഈ പത്രോസ് എഴുന്നേറ്റിന് ഇപ്പൊ പറയാനായിട്ട് കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പത്രോസ് നേരത്തെ അതിശക്തമായി യഹൂദന്മാർക്ക് വാദിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒരു ദർശനം കണ്ടു, നാല് കോണും കെട്ടി താഴോട്ടിറക്കിയ ഒരു തുപ്പട്ടി, അതിനകത്ത് എല്ലാം ആടും മാടും കന്നാലിയും പഴുതാരയും എല്ലാം ഉണ്ടായിരുന്നു. അത് അറുത്ത് തിന്നുക എന്ന് പറയുന്ന ഒരു ശബ്ദം കേട്ടു. 10-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഒരിക്കലും പാടില്ല, കർത്താവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ എന്ന് പത്രോസ് പറയുന്നു. അപ്പോൾ 2-ാം പ്രാവശ്യവും ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിന് മനസ്സിലായി ഈ നാൽക്കാലി എഴുതാതെയും ആകാശത്തിലെ പറവയും ഇങ്ങനെ ഹറാമായിരിക്കുന്ന, യഹൂദന് ഹറാമായിരിക്കുന്ന എല്ലാം തിന്നുന്നത് ജാതികളാണ്. അപ്പൊ അവരെ ദൈവം വിശുദ്ധീകരിച്ചു എന്ന് പത്രോസിന് ഈ ദർശനത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയാണ് പത്രോസിന്റെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നീട് ഗലാത്തിലേഖനമൊക്കെ പഠിക്കുമ്പം ഒലുസ്ലിഹ പറയുന്നുണ്ട്, കേഫാവിനെ അല്ലാതെ ഞാൻ ആരെയും കണ്ടില്ല, പക്ഷെ അവന്റെ വക്കൽ കുറ്റം കാണുകയാൽ ഞാൻ അവനോട് മുഖാമുഖം എതിർത്തു എന്നൊന്ന് പറയുന്നില്ലേ. അതിങ്ങനെ യഹൂദന്മാർക്ക് വേണ്ടി മാത്രം വാദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാ, പരിശോധന കഴിച്ച് അവരെ മാത്രം ക്രിസ്ത്യാനികളാക്കിയാൽ മതി, വേറെ ആരും ക്രിസ്ത്യാനികളൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു നിന്നതുകൊണ്ടാണ്. അതൊക്കെയാണ് അതിന്റെ പശ്ചാത്തലം. പോകട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ആത്മാവിനെ പകരുന്നു എന്നുള്ളതാണ്. വൺ ഹു നോസ് ദ ഹാർട്ട് വോസ് ദ സ്പിരിറ്റ്. ഈ ആദ്യമേ തന്നെ ഈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്നാന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മുടെ ഹൃദയം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോ റാഷണലൊക്കെ ഇച്ചിരി കൂടുതൽ റീസണിങ് കൂടുതലായത് അമേരിക്കയിലാകുമ്പോൾ പ്രത്യേകിച്ച് വൈ 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 എന്നുള്ള ചോദ്യം ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളാണെങ്കിലും ചോദിക്കും, നമ്മളാണെങ്കിലും ഒക്കെ ചോദിക്കും വൈ വൈ എന്നുള്ളതിന്റെ ഉത്തരം കിട്ടണം. അത് നമ്മുടെ വർക്ക് ചെയ്യുന്ന മൈൻഡാ വർക്ക് ചെയ്യുന്നത്. പണ്ട് മനസ്സെന്നും പറഞ്ഞ് നമ്മൾ ഹൃദയഭാഗത്തോട്ട് കൈമാറ്റുമായിരുന്നു. ഇപ്പം ചൂട് ബോധം വന്നപ്പോൾ മനസ്സെന്ന് പറഞ്ഞ് തലയിലോട്ടാണ് കൈവെക്ക, തലച്ചോറിലോട്ടാണ് കൈവെക്കുന്നത് മനസ്സ് അല്ലേ. മൈൻഡ് ഇറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തെ കൈവച്ചല്ല, തലച്ചോറെ കൈവച്ചല്ലേ പറയുന്നത്. അപ്പം മൈൻഡ് ബിലീവ്ഡ് ടു ബി റിലേറ്റഡ് മോസ്റ്റ്ലി ടു റാഷണൽ തിങ്കിങ്, ഫങ്ഷൻസ് ഇൻക്ലൂഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് റാഷണൽ റീസണിങ് ഇമോഷണൽ തിങ്കിങ് എക്സെട്ര. അതാ മൈൻഡ് എന്ന് പറയുന്നത്. അത് മനസ്സാ. ഹൃദയം എന്ന് പറഞ്ഞ സംഭവം വേറെയാ അല്ലേ. ഫിഗറേറ്റീവ്ലി ഈസ് ബിലീവ്ഡ് ടു ബി റിലേറ്റഡ് വിത്ത് ഇമോഷണൽ സെന്റിമെന്റ്സ് സച്ച് ആസ് ലവ്, കൈൻഡ്നെസ്, അഫെക്ഷൻ, കെയറിങ് എക്സെട്ര. അതാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ. ബയോളജിക്കൽ മീൻസിലാണെങ്കിൽ മെയിൻ ഫങ്ഷൻ ഈസ് പ്യൂരിഫിക്കേഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ത്രൂഔട്ട് ദ ബോഡി, അത്രേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടി ഇമോഷൻസ്, ലവും കൈൻഡ്നെസ് അഫെക്ഷനും കെയറിങ്ങും ഒക്കെ ഈ ഓർഗണിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്. അത് ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ റീസണിങ്ങും റാഷണൽ തിങ്കിങ്ങും അല്ല, അതിനേക്കാളും ഒരു ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ. ഇത്രയും മനസ്സുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് ചിന്തിക്കണം, ഹൃദയം തുറക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ ഇത് പറയുന്ന ഒരു വശം മാത്രമേ ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നുള്ളൂ, മറ്റനേക വശങ്ങൾ ഇതിനുണ്ട്. അത് പല ദിവസങ്ങളിലായിട്ട് നമുക്ക് അതിന്റെ ഭാഗങ്ങളൊക്കെ കിട്ടിക്കോളും. ഏറ്റവും അത്യാവശ്യമെന്ന് എനിക്ക് തോന്നുന്ന എന്റെ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് പരിമിതികളുണ്ടെന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഹാർട്ട് എന്ന് പറയുമ്പോൾ ആ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ആ ഒരു വിഷയം നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. അതിനടിസ്ഥാനമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ വേദോത്സവത്തിൽ നിന്ന് വായിക്കണം. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം ആണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത്. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് വായിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വായിക്കണമെന്ന് തോന്നുന്നല്ലേ, ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ? 17-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം വായിക്കാം. യിരെമ്യാ 17:7 onwards. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതോ അറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? ഇപ്പൊ ഹൃദയത്തിന്റെ ഒരു കാര്യം ഇതാ, കപടവും വിഷവും ഉള്ളതാ. ഈ ഹൃദയത്തിലെ ഹൃദയത്തിന്റെ ഹൃദയ വിചാരങ്ങൾ അത് പലപ്പോഴും ആർക്കും അറിയാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്, അഗോചരമായിരിക്കുന്നു. 10-ാം വാക്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്തു, അന്തരംഗങ്ങളെ പരീക്ഷിച്ചു, ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. കേട്ടോ, ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, അത് യിർമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ദൈവം ഈ ഹൃദയത്തെ അറിയുകയാണ്. ഈ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്നുള്ള ഈ വിഷയം നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാനും സാധിക്കുമല്ലോ. ധാരാളം വാക്യങ്ങൾ എടുത്ത് ഒത്തിരി ഒന്നും മനസ്സിലാകാതെ പോകുന്നതിനേക്കാളും ഒരു വിഷയത്തിൽ ഊന്നി നിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് ശലോമോന്റെ ജീവിതം നമുക്കൊന്ന് നോക്കാം. ശലോമോനെ നമുക്കറിയാം, ദാവീദിന്റെ മകനാണ് സോളമൻ. ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സമയ ചുരുക്കം കൊണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്സ് ആദ്യം നമ്മൾ പറയുക, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ബലം. 1-ാമത്, സോളമൻ ലവ്ഡ് ഗോഡ് ഈവൻ അസ് ഡേവിഡ് ഡിഡ്. 1 കിങ്സ് 3:3. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 3-ാം വാക്യം, സോളമൻ ലൗഡ് ഗോഡ് എന്ന് നമ്മൾ വായിക്കുന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ബാക്കി സെക്കൻഡ് പാർട്ട് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. ആദ്യം പറയുന്നു, ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. ശലോമോന്റെ നല്ല ഗുണങ്ങളാണ്, ശലോമോൻ യഹോവയെ സേവിച്ചു. 2-ാം വാക്യത്തിൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നു, എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയാതെ ഇരുന്നത് കൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോകുന്നു, മറ്റു പലയിടത്തുമാണ് ആരാധന നടക്കുന്നത്. എന്നാൽ ശലോമോന് യഹോവയോട് ഭയങ്കര സ്നേഹമായിരുന്നു, ദൈവത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ കാണുന്നു. അത് അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് കാണുന്നു. 2-ാമതായി ശലോമോന്റെ സ്ട്രെങ്ത് നമ്മൾ കാണുന്നത്, ആസ്ക് ദി ഗോഡ് ഫോർ വിസ്ഡം ആൻഡ് ഡിസേൺമെന്റ് ഇൻസ്റ്റെഡ് ഓഫ് മണി ഓർ ഫെയിം. 1 കിങ്സ് 3:6-30. ഈ 3-ാം അധ്യായത്തിൽ തന്നെ 6-13 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതിന് ശലോമോൻ പറഞ്ഞെന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുക എന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. പിന്നീട് പറയുക, എന്റെ ദൈവമായ യഹോവയെ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാൻ ഒരു ബാലൻ അത്രേ, കാര്യാദികൾ നോക്കുവാൻ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്ത എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ച് കർത്താവിന് പ്രസാദമായി. മേളിൽ നമ്മൾ കാണുന്നുണ്ട്, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചോളാം പറഞ്ഞു. അതിന് ശലോമോൻ പറയുന്ന, എനിക്ക് സ്വർണവും വെള്ളിയും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല ശലോമോൻ. പക്ഷേ ദൈവം വിവേകം ചോദിച്ചത് കൊണ്ട് അവന്റെ ഹൃദയത്തെ അറിയുന്നവനായ ദൈവം അവൻ എല്ലാ അനുഗ്രഹങ്ങളും കൂട്ടിച്ചേർത്ത് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ ഗുണമാണ്. 3-ാമതായിട്ട് നമ്മൾ കാണുന്ന, ഹി ഡിസൈഡ് ആൻഡ് ഡിഡ് ബിൽഡ് എ ടെമ്പിൾ ഫോർ ദ ലോർഡ്, എ സൈൻ ഓഫ് ഹിസ് ഡെഡിക്കേഷൻ ടു സെർവിങ് ഗോഡ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അത് ദാവീദിനാണ് ദൈവം കൃപ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. നീ ഒരു ദൈവാലയം പണിയും എന്നുള്ളൊരു ഒരു അറിയിപ്പ് ദൈവം കൊടുത്ത ദാവീദിന്. പക്ഷെ മകന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് ദൈവം അരളി ചെയ്യുന്നുണ്ട്. നിന്റെ കാലഘട്ടത്തിലല്ല, നിന്റെ മകന്റെ കാലഘട്ടത്തിൽ ദൈവാലയം പണിയുമെന്ന്. സെക്കൻഡ് കിങ്സ് സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ നമ്പർ 7 വേഴ്സ് നമ്പർ 1-70 അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ശലോമോൻ ഒരു ദൈവാലയം ദൈവസന്നിധിയിൽ പണിയുകയാണ്. അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ദാവീദിനോട് കൊടുക്കുന്ന ചില അരളപ്പാടുകളാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് 1 രാജാക്കന്മാർ 5:1-5 വാക്യങ്ങള്, 1 രാജാക്കന്മാർ 6:11-13 വാക്യങ്ങള് കൂടമൊക്കെ നമ്മള് ഈ ശലോമോൻ ദൈവാലയം പണിയുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഞാൻ ഒത്തിരി വിശദീകരിച്ച് ആ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മുടെ പ്രധാന ആശയത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ദൈവത്തോട് വിവേകം ചോദിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തോട് വിവേകം ചോദിച്ചു, ദൈവത്തിന് ഒരാലയം പണിതു. അതൊക്കെ ശലോമോന്റെ ഗുണഗണങ്ങളാണ്. മറ്റൊരു വലിയ ഗുണമാണ്, സോളമൻ സെറ്റ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഇൻ പ്രയർ ടു ദ ലോർഡ്. വലിയൊരു പ്രാർത്ഥന, ഒരു പ്രയർ വാരിയർ ആയിട്ടാണ് സോളമനെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രയർ ശലോമൻ നടത്തുന്നുണ്ട്. ആലയം കുദാശ ചെയ്യുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന, വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ 1 രാജാക്കന്മാർ 8:23-27 വാക്യങ്ങൾ പരിശോധിച്ചാൽ ഒരു പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം, ദൈവസന്നിധിയിൽ നമ്മളൊരു പ്രാർത്ഥന നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റം അതിനകത്ത് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുകയാണ്. പക്ഷേ സഭയുടെ ആരാധനാ രീതി പരിശോധിച്ചാൽ ഇതുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് നമുക്ക് കാണാം. റെസ്പെക്ട് ആൻഡ് പ്രൈസ് ഫോർ ഗോഡ് ആണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ നമ്പർ 8 ആണ്. അതിൽ വേഴ്സ് നമ്പർ 23-27 അവിടെ റെസ്പെക്ട് ആൻഡ് പ്രൈസ് ഫോർ ഗോഡ്. വാക്യം വായിച്ച് സമയം കളയണമെന്നില്ല, ആശയം മാത്രം പറഞ്ഞു പോകാം. പിന്നീട് ക്ലെയിംഡ് ദ പ്രോമിസസ് ഓഫ് ഗോഡ് 25-26 25-26 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തെ പറ്റി അദ്ദേഹം ക്ലെയിം ചെയ്യുക. നീ ഇന്ന ഇന്ന വാഗ്ദാനങ്ങൾ എന്റെ പിതാവിനും കൊടുക്കാമെന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. പിന്നീട് ഇത്രയേറെ ജ്ഞാനവും ധനവും എല്ലാം ഉണ്ടായി രാജാവായിരുന്നയാള് ഷോഡ് ദ ഹ്യൂമിലിറ്റി, ദൈവസന്നിധിയിൽ താഴ്ത്തി, സ്വയം താഴ്ത്തുന്ന ഒരു സ്വഭാവം 27-28 27-28 വാക്യങ്ങളില്, 1 രാജാക്കന്മാർ 27-28 വാക്യങ്ങളില് തന്നെ തന്നെ താഴ്ത്തുന്നതായിട്ട് നമ്മൾ കാണും. അതൊന്ന് ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ നമ്പർ 8 വേഴ്സ് നമ്പർ 27-28
എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ.
അതാ ദൈവസനെ താഴ്ത്തി, ദൈവമേ എന്റെ പ്രാർത്ഥനയിലേക്ക് നീ എങ്ങും ഒതുങ്ങുന്നവനല്ല. കാരണം നീ ഒമ്നി പ്രസന്റ് ആണ്, ഒമ്നി പൊട്ടന്റ് ആണ്, ഒംനിഷ്യന്റ് ആണ്. പക്ഷേ ഞാൻ ഈ ആലയത്തിലേക്ക് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. അങ്ങനെ താഴ്ത്തി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അപരിമേയതയെ, സർവജ്ഞാനിത്വത്തെയും സർവവ്യാപിത്വത്തെയും സകല വല്ലഭത്വത്തെയും അംഗീകരിച്ചുകൊണ്ട് സോളമൻ ഷോഡ് ഹ്യൂമിലിറ്റി എന്നുള്ളത് നമ്മൾ കാണുന്നു. പിന്നെ നമ്പർ ഓഫ് പെറ്റീഷൻസ് ആണ് പിന്നീട് നമ്മൾ കാണുന്നത്. 31-54 അവിടെ ഒത്തിരി പെറ്റീഷൻസ് പറയുന്നുണ്ട്. ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. അവർ നിന്നോട് പാപം ചെയ്യുകൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്ത് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കണമേ. പിന്നീട് ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രയേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്താനം മനപ്പീടെ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്തവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ തുടങ്ങി ധാരാളം പെറ്റീഷൻസ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 8-ാം അധ്യായം നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മനസ്സിലാവും. അതുകൊണ്ടാണ് അവര് ഈ ആലയത്തിങ്കിലേക്ക് കൈമലർത്തി. അതുകൊണ്ടാണ് അവർ ദേശത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും യെരുശലേം ദേവാലയം എവിടെ ഇരിക്കുന്നു അതിക്കിലേക്ക് കൈമലർത്തിയായിരുന്നു അവര് യാമ നമസ്കാരങ്ങളൊക്കെ. ദാനിയേലിന്റെ പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്കറിയാമല്ലോ ഇങ്ങനെ യാമ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഈ ശലോമോന്റെ പ്രാർത്ഥനയിൽ നിന്നും ഉൾക്കൊണ്ടിരിക്കുന്ന ഊർജം കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് നമുക്ക് അവിടെ നിർത്താം. സോളമൻ സെറ്റ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഇൻ പ്രയർ ടു ദ ലോർഡ്. അത് നമ്മൾ ഒന്ന് സ്വീകരിക്കുന്ന നല്ലതായിരിക്കും. 5-ാമത്തേത് ഹി സ്പെയർഡ് നോ എക്സ്പെൻസ് ഇൻ ബിൽഡിംഗ് ദ ടെമ്പിൾ. സ്പെയർഡ് നോ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ധാരാളിത്തം കാണിച്ചു, അതിന് ഒരു ലുബ്ധിത്തരവും കാണിച്ചില്ല ഈ ദൈവാലയം പണിയാൻ തക്കവണ്ണം. 1 Kings 6:21-22, 28-32, 7-47, 8-62-63. ഹി വാസ് നോട്ട് കിംപി എന്ന് പറയാം അല്ലേ, അദ്ദേഹം ഒരു ലുബ്ധത്തരവും കാണിച്ചില്ല. അദ്ദേഹം അത്രമാത്രം സ്വർണം, ദേവദാരു, അങ്ങനെ ലോകത്തിലെ വിലയേറിയ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ദൈവാലയം മുഴുവൻ പൊന്നുപൂശി അങ്ങനെ അനുഗ്രഹീതമായിട്ടാണ്. പ്രത്യേകിച്ച് ഹോളി ഓഫ് ഹോളീസ്, ഹോളി പ്ലേസ് എല്ലായിടവും. അതിന്റെ വിശദീകരണങ്ങളേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവാലയം പണിയേണ്ടക്കോണം, അത്രയും മാത്രം അദ്ദേഹം വലിയ മനസ്സ് കാണിച്ചു എന്നുള്ളത്. പിന്നെ 6-ാമതായിട്ട് നമ്മൾ കാണുന്നത് took the time to write out the proverbs and wisdoms. അത് നമ്മൾ അത്യാവശ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ചുമ്മാ ചെറിയ ഉത്തരവാദിത്വം ഒന്നും പറയാനില്ല, ചെറിയ കാര്യങ്ങൾ പോലും ഉണ്ടായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അയ്യോ സമയമില്ല, അതിന് സമയമില്ല, ഇതിന് സമയമില്ല, വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല, മറ്റു കാര്യങ്ങൾക്ക് സമയമില്ല, നമുക്ക് ആർക്കും സമയമില്ല. നിങ്ങൾ ആലോചിച്ച് ഇത്രമാത്രം ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും ജ്ഞാനവും ഉണ്ടായിരുന്ന ആള് ഈ പ്രൊവേർബ്സ് വിസ്ഡം എല്ലാം ലിറ്ററേച്ചർ മുഴുവൻ എഴുതി എന്നുള്ളതാണ് അല്ലേ. പ്രൊവേർബ്സില് നമുക്കറിയാം 1-ാം അധ്യായം മുതൽ വായിച്ചു കഴിഞ്ഞാല് സദൃശവാക്യങ്ങൾ, അലങ്കാര വചനങ്ങൾ അതെല്ലാം എഴുതി എഴുതി താഴോട്ട് വന്ന് അദ്ദേഹം 6 കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ കാര്യം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അല്ലേ. യഹോവ ഭക്തി അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ ആരംഭിക്കുന്നത്, ആദ്യം ഇൻട്രൊഡക്ഷൻ 6 വാക്യങ്ങൾ. അപ്പൊ യഹോവയുള്ള ഭക്തിയിൽ ജ്ഞാനത്തിന്റെ ആ ജ്ഞാനം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടങ്ങിയിരുന്നില്ല, അദ്ദേഹം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ അനേകം സ്ട്രെങ്ത് സോളമൻ ഉണ്ടായിരുന്നു. എന്നാൽ ഹൃദയങ്ങളെ നോക്കുന്നവൻ എന്നുള്ള ആ ഭാഗത്തേക്ക് വരുമ്പോഴ് അദ്ദേഹത്തിന്റെ ബലഹീനതകളും കൂടി നമ്മളൊന്ന് കാണണം. അപ്പൊ ഈ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്കും ഉള്ളതാണെന്ന് ചിന്തിച്ച് ആണ് ഈ വിഷയം ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ശലോമോനെ പോലെ തന്നെ ഹൃദയങ്ങളെ നോക്കുന്നവനായ ദൈവത്തിന്റെ മുൻപിൽ ഈ ബലവും ബലഹീനതയൊക്കെ നമുക്കും ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള അവസരമായിട്ട് ഇതിനെ എടുക്കണം. എന്താണ് അദ്ദേഹത്തിന് ബലഹീനതകൾ പറ്റിപ്പോയെന്ന് ചോദിച്ചാല് മാരിങ് പേഗൻ വിമൻ. അദ്ദേഹം ഈ ജാതികളുടെ ഇടയിൽ നിന്ന് വിവാഹം കഴിച്ചു, അത് വലിയൊരു പ്രശ്നമായിപ്പോയി. ശലോമോന്റെ അവസാന കാലഘട്ടം വരുമ്പോഴ് ഇത്രമാത്രം യേശുക്രിസ്തു പോലും പറഞ്ഞു സോളമൻ പോലും അല്ലേ ഇത്രമാത്രം വേഷഭൂഷാദികളോട് ഒരുങ്ങി, പക്ഷെ വയലിലെ ലില്ലിപ്പൂക്കളും പോലെ ഒരുങ്ങിയില്ല. അദ്ദേഹം വലിയൊരു മെറ്റഫർ യേശുക്രിസ്തുവോട് പറയുകയായിരുന്നു. എന്നാലും ശലോമോന്റെ വേഷഭൂഷാദികളും ഒരുക്കുവാണ് ഒരു എന്താ ഒരു എസ്തെറ്റിക് സെൻസില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി അതുവരെയും ഗണിക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോ അദ്ദേഹം അത്രമാത്രം പ്രൗഢഗംഭീരമായ കാര്യങ്ങളായിരുന്നു, ദൈവത്തിന്റെ സത്യദൈവത്തിന്റെ ആരാധകനായിരുന്നു. പക്ഷേ ഈ പെണ്ണ് കെട്ടി തെറ്റിപ്പോയത് കൊണ്ടാകപ്പാടെ പ്രശ്നമായി. ആവർത്തന പുസ്തകം 7-ാം അധ്യായം. ഇനി ഈ വീക്ക്നെസ് പറയുന്നിടത്ത് എന്തുകൊണ്ട് അത് വീക്ക്നെസ് ആയി നമുക്ക് കണ്ടെത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ദൈവത്തിന്റെ കൽപ്പന നോക്കാം, ആ കൽപ്പന എങ്ങനെ ശലോമൻ ലംഘിച്ചു എന്നും നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഇനി അടുത്ത സെഷൻ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡ്യൂട്രോണമി ചാപ്റ്റർ നമ്പർ 7:3.
അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്, നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയും ചെയ്യരുത്.
കൊടുക്കുകയെടുക്കുകയൊന്നും ചെയ്യരുത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന പുറജാതികളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പേഗൻ വിമനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്, അവിടുന്ന് കൊടുക്കുകയും ചെയ്ത് എടുക്കുകയും ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞേക്കണം. ഇനിയും ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം എന്താ? ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, ഒന്നാം വാക്യത്തിൽ തന്നെ വായിക്കുന്നത് എന്താ? അനന്തരം ശലോമോൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി, ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. മനസ്സിലായോ? കൽപ്പന പുറകിൽ കിടപ്പുണ്ട്, ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട്. എങ്ങനെയാ ഇത് വീക്ക്നെസ് ആയെന്നാ ഞാൻ നമുക്ക് ഇത് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണമല്ലോ. അതുകൊണ്ടാണ് ഈ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിപ്പിക്കുന്നത്. ഇനി കുറച്ച് വാക്യങ്ങൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കണം. അപ്പോ ഈ കൽപ്പന ഇങ്ങനെ കിടക്കെ ശലോമോൻ പോയി മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി. ഇനി 11-ാം അധ്യായത്തില് നമ്മളത് വായിക്കുമ്പോൾ അവിടെയാണ് അദ്ദേഹത്തിന് പ്രശ്നം പറ്റിയത്, ഇങ്ങനെ സംബന്ധം കൂടിയത് കൊണ്ട്. ഈ ശലോമോന്റെ ഒരു കാര്യം കൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അടുത്ത് വായിക്കാൻ പോകുന്ന ഭാഗം പെട്ടെന്ന് മനസ്സിലാവും. എന്തിനാ അദ്ദേഹം സംബന്ധം കൂടിയെന്ന് ചോദിച്ചാൽ ഒത്തിരി ഭാര്യമാരുണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പൊതുവെ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ, ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ എല്ലാ രാജാക്കന്മാരുടെ മകളെ പോയി കല്യാണം കഴിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ അവരെല്ലാം ഇപ്പൊ അമ്മായിപ്പന്മാരെ, യുദ്ധത്തിന് വരത്തില്ല. മനസ്സിലായോ? തനിക്ക് അങ്ങനെ രാജ്യം സ്വസ്ഥമാക്കാം എന്ന് ചിന്തിച്ചാണ് പോയി കല്യാണം കഴിക്കുന്നത്, അല്ലാതെ ഭാര്യമാരൊത്തിരി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നില്ല. വായിച്ച് 1 രാജാക്കന്മാർ 11-ാം അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുക. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്നുള്ള വിഷയത്തിലേക്ക് വരിക. ശലോമോന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം.
ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബിയർ, അമോനിയർ, ഏദോമിയർ, സീദോനിയർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂലിക്കവർച്ച അരുത്, അവർ നിങ്ങളോട് കൂടിക്കവർച്ച അരുത്, അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളിച്ചെയ്തത് അന്യജാതിക്കാരിൽ നിന്നുള്ളവരെ തന്നെ. അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നു. അവന് 700 കൂലിനപ്തികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു.
അവന്റെ 700-1000 പേരാ ഭാര്യമാര്. മനസ്സിലായി ശലോമോന്റെ കാര്യാ. അപ്പൊ അവന് ഈ പുറജാതി ആന്റി ഒന്ന് പോസ് ചെയ്തേക്കണേ. താങ്ക് യു ആന്റി. അപ്പൊ പിന്നെ ഈ ശലോമോനോട് ദേവതമ്പുരാൻ കൽപ്പിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തു. ഇത് വീണ്ടും എടുത്ത് ഇവിടെ പറഞ്ഞേക്കുക. നമ്മള് കൽപ്പന ആവർത്തന പുസ്തകത്തിൽ കണ്ടായിരുന്നു. ഇനി ബാക്കി വായിച്ചു ആന്റി പ്ലീസ്.
അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവങ്ങളിലേക്ക് വശീകരിച്ചു. അവന്റെ
ഹൃദയം ഹൃദയം എന്നുള്ള വാക്ക് കണ്ടു. അവന്റെ ഹൃദയത്തെ വശീകരിച്ചു, ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. ഹൃദയം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോണം. അടുത്തത്,
അവന്റെ ഹൃദയം അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല.
വായിക്കുമ്പോൾ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതായത് അവന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രമായിരുന്നില്ല. അപ്പൊ ഈ ഹൃദയങ്ങളെ അറിയുന്നവനാ ദൈവം. ഞാൻ പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ ഈ ശലോമോനോളമൊക്കെ ഒന്നും ഒരു മനുഷ്യന് ഉയരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെ? അതിന് മുമ്പോ പിൻപോ ഇത്ര ജ്ഞാനമുള്ള ആളുണ്ടായിട്ടില്ലെന്ന. അപ്പൊ അവരുടെ ഹൃദയത്തെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പോലും ദൈവം ശോധന ചെയ്തു. നമ്മള് ശലോമോന്റെ പലപ്പോഴും ഇത് ഒരുപക്ഷെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ശലോമോനെ പറ്റി ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. പക്ഷെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവം ഈ ശലോമോന്റെ ഹൃദയത്തെ ശോധന ചെയ്തു. ശലോമോൻ പിന്നീട് അവസാനമായപ്പം ഏകാഗ്രമായിട്ട് നിന്നില്ല. അപ്പൊ ഹൃദയം നമ്മുടെ ആദ്യം ആവശ്യം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കണം. അത് നിങ്ങൾ വലിയവരോ ചെറിയവരോ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിനെല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കണം എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്ന കാര്യം. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒരു ബലഹീനത, ഡിസൊബേഡ് ഗോഡ് ബൈ മൾട്ടിപ്ലൈങ് ഹോഴ്സസ്, ചാരിയറ്റ്സ്, ഗോൾഡ്, സിൽവർ എക്സെട്ര. ഈ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രമല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും പോകും. അതാണ് വിഷയം. ഇത് നമ്മളുടെ ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിച്ചോളണം. അത് എവിടെയാ കൽപ്പന കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, ആവർത്തനം 17-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഒരു രാജാവ് എന്ത് ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ പ്ലീസ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എന്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. അങ്ങനെ രാജാവിനെ ആക്കുക. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. കാരണം ഇവര് ഈ ദൈവസന്നിധിയിൽ കരഞ്ഞു കരഞ്ഞ് അപേക്ഷിക്കുക, അങ്ങനെ ദൈവം കൊടുക്കുന്നതായ ഒരു കാര്യമായത്. നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേലാക്കിക്കൂടാ, എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. ഈ രാജാവിനെ പറ്റി പറയുക, ഒത്തിരി കുതിരയുടെ പുറകെ പോകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുവാൻ അത് അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറഞ്ഞു പോകാതിരിക്കാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. അപ്പോൾ കുതിര അധികം പാടില്ല, ഭാര്യമാരധികം പാടില്ല, വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കരുത്. അപ്പോ താഴോട്ട് വായിക്കുമ്പോൾ അവൻ തന്റെ രാജസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഈ പുസ്തകത്തിൽ എഴുതിയെടുക്കണം. എല്ലാം കൃത്യമായിട്ട് കൽപ്പന കൊടുത്തിട്ടുള്ള രാജാവായി കഴിയുമ്പം പെണ്ണിന്റെയും പൊന്നിന്റെയും അതുപോലെ തന്നെ കുതിരയുടെയും ഒക്കെ പുറകെ പോകരുത് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതാ. എങ്ങനെയാ ഡിസൊബേ ചെയ്തതെന്ന് വായിച്ച് ഒന്ന് രാജാക്കന്മാർ 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ നമ്പർ 10:26 ഓൺവേർഡ്സ് പ്ലീസ്.
ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. അവനെ 1,400 രഥങ്ങളും 12,000 കുതിരച്ചേവരും ഉണ്ടായിരുന്നു. അവരെ അവൻ രാജാവിന്റെ നഗരത്തിലേക്കും യെരുശലേമിൽ രാജാവിന്റെ അടുക്കിലേക്കും പാർപ്പിച്ചിരുന്നു. രാജാവ് യെരുശലേമിൽ വെള്ളിയെ പെരുപ്പ് കൊണ്ടും കല്ലുപോലെ ദേവദാരുക്കളുടെ താഴ്വീതിയിലെ കാട്ടിത്തിരി മരം പോലെയും ആക്കി. ശലോമോനെ കുതിരകളെ കൊണ്ടുവന്നത് മിസ്രയീമിൽ നിന്നായിരുന്നു.
കൽപ്പന കൃത്യമായി ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട്. മിസ്രയീമിലോട്ട് പോകരുത്, കുതിരയും തപ്പി അവിടെ പോകല്ലോ എന്ന് പണ്ടേ പറഞ്ഞതാ. ഇപ്പൊ ദേ പോയി തപ്പി എടുത്തുകൊണ്ട് വന്നത് മിസ്രയീമിൽ നിന്നാ. മനസ്സിലായോ? അതാ ഞാൻ മുമ്പേ പഴയ ഭാഗം വായിപ്പിച്ചേ, ആവർത്തന പുസ്തകം 17-ാം അധ്യായം വായിപ്പിച്ചതിന്റെ കാര്യം. ഇപ്പൊ ഈ ശലോമോൻ എന്നാ ചെയ്തു? അവിടെ എന്തെല്ലാം ചെയ്യലെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ചെയ്തു. രാജാവ് യെരുശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ടും കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയെ കാട്ടത്തി മരം പോലെയും ആക്കി. അതിപ്പോ നമ്മുടെ ജീവിതം ദൈവസന്നിധി ഹൃദയ ഏകാഗ്രം അല്ലെങ്കിൽ വരുന്നൊരു പ്രശ്നമായത്. നമ്മൾ വിചാരിക്കും നമ്മൾ അമേരിക്കയിലൊക്കെ വന്നു, അല്ലെങ്കിൽ മറ്റെവിടെയും ആട്ടെ, ഗൾഫിലാകട്ടെ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആട്ടെ, എല്ലാം ദൈവം തരുന്നതല്ലേ, നമുക്ക് അത് സ്വീകരിച്ചാൽ തന്നെ കുഴപ്പം. നമ്മളൊരു ചിന്താഗതിയാ അല്ലേ, പല കാര്യങ്ങളാകാം, അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ആദ്യം ചെറിയൊരു ഇവിടെ ആദ്യം വന്നപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കാൻ ഒരു 4-വീല് കിട്ടിയാൽ മതിയായിരുന്നു. അവിടുന്ന് മാറി മാറി ഇപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ എവിടെയാണ് നയിക്കുന്നത്? അപ്പൊ അങ്ങനെ ചേർത്ത് ചിന്തിക്കണ്ട. ഇതുമായിട്ട് ഈ ശലോമോന് മാത്രം വെച്ചേക്കുന്ന കാര്യമല്ല, നമുക്കൂടാ ഹൃദയങ്ങളെ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിച്ചോളണം. ഇത് രാജാവിന് അർത്ഥം പറ്റിപ്പോയി. അതുകൊണ്ട് നമുക്കറിയാം ഈ ധനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചെയ്യരുതെന്നാ പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ ഹൃദയം അതിലേക്ക് തിരിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന എളുപ്പം എന്ന് പറയുന്നതിന്റെ കാര്യം അതാ. നിങ്ങളിപ്പോ തന്നെ ഇന്ത്യൻ എക്കോണമി നോക്കുക, നിങ്ങൾ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എടുത്ത് നോക്കുക അല്ലേ. ഇന്ത്യൻ എക്കോണമി നോക്കി ഇപ്പൊ 1-ഓ 2-ഓ ആൾക്കാരുടെ കയ്യിലേക്ക് ചെല്ലുക. വേൾഡ് എക്കോണമി നോക്കി, ദ വേൾഡ്സ് റിച്ചസ്റ്റ് 1% ഓൺ 45% ഓഫ് ദ വേൾഡ്സ് വെൽത്ത്. അതാ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു 1% ആൾക്കാരാണ് 45% ധനം കൈയാളുന്നത്. ഇത് അത് അങ്ങനെ അവർക്ക് പണം കൊണ്ടിറങ്ങിയാലേ പണം വീഴുള്ളൂ എന്ന് പറയുന്ന പോലെ സോഷ്യലൈസേഷനും ലോകത്തുള്ള എക്കോണമിക് ഇക്വിലിബ്രിയം അതെല്ലാം നഷ്ടപ്പെടുകയാണ് അല്ലേ. ഇന്ന് അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച കാര്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം എന്ന് വായിച്ച് സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 6:33-34 മത്തായി 6:33-34 വേറെ കിട്ടുന്നവരെ ഫോണ് ഓണായിട്ട് അല്ല മൈക്ക് ഓണായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ വായിക്കാം. 6:33-34
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടാതെ നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാത് ദിവസത്തെ അന്നേക്ക് തന്നെ ദോഷം മതി.
മനസ്സിലായോ? അതാ നമ്മൾ നാളേക്കായിട്ട് ഒത്തിരി വിചാരപ്പെട്ട് കുമിഞ്ഞു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞേക്കുന്ന കൃത്യം വാക്കല്ലേ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഓരോ ദിവസവും എന്തുമാത്രം ദോഷങ്ങളോട് കൂടിയാ പോകുന്നത്. അതൊക്കെ എടുത്ത് തല വെച്ചാ പോലെ, നീ ഒത്തിരി പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്നതിനെ പറ്റി. മനസ്സിലായി? അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും പ്രാർത്ഥിക്കും, അന്നന്ന് വേണ്ട അപ്പം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും അല്ലേ. എന്തുകൊണ്ട് അന്നന്ന് വേണ്ട അപ്പം തരേണ്ട കാര്യം? സദൃശ്യവാക്യങ്ങൾ 30:8-9 Proverbs 30:8-9. വ്യാജവും ഭോഷ്ടും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ. അന്നന്ന് വേണ്ടുന്ന അപ്പം, ഡെയിലി ബ്രെഡ്. ഞാൻ തൃപ്തനായിത്തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചെന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ആ ഡെയിലി ബ്രെഡ് ആ ദിവസത്തെ മതി എന്ന് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നതിന്റെ കാര്യം. അതുകൊണ്ട് ഈ ഹൃദയം ഏകാഗ്രമല്ലാതെ, ദൈവസന്നിധിയിൽ നിന്ന് ഏകാഗ്രമല്ലാതെ വന്നപ്പോഴ് ശലോമോന് പറ്റിയ മറ്റൊരു കാര്യം അവിടെ കാണുന്നത്. അടുത്ത നമ്മൾ കാണുന്നു, അടുത്ത വീക്ക്നെസ് ശലോമോന് പറ്റിയത് കണ്ടിന്യൂഡ് വർഷിപ്പിംഗ് ഗോഡ് അറ്റ് ഒറിജിനലി കാനനൈറ്റ് ഹൈ പ്ലേസസ്. അദ്ദേഹം പോയി പൂജാഗിരികളിൽ, കനാന്യരുടെ പൂജാഗിരികളിൽ എപ്പോഴും അദ്ദേഹം പോയി യാഗം കഴിച്ചു. അത് വായിക്കണമെന്നില്ല, സമയ ചുരുക്കമായതുകൊണ്ട്. ആവർത്തന പുസ്തകം 12:1-5 13:14 മറ്റൊരു ദേവന്മാർക്കും പോയി പൂജ അർപ്പിക്കരുത് എന്ന് കൃത്യമായിട്ട് കൽപ്പിച്ചിരിക്കെ, 1 Kings 3:3 മുമ്പേ ഞാൻ പറഞ്ഞു അതിന്റെ ബാക്കി പിന്നെ വായിപ്പിക്കാമെന്ന് പറഞ്ഞു. അതാണിത്, 1 Kings 3:3 നമ്മൾ കാണുന്നു. എങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. അത് വലിയൊരു പ്രശ്നമായി. സത്യദൈവത്തെ വിട്ട് അന്യദേവന്മാരുടെ പിന്നാലെ പോയി. നിങ്ങൾക്കറിയാം അവിടെ പോളിതെയിസമായിരുന്നു. ചിങ്ങമാസത്തിൽ ഒരു ദൈവം, കർക്കിടക മാസത്തിൽ വേറെ ഒരു ദൈവം, അങ്ങനെ പച്ചക്കറിക്ക് ഒരു ദൈവം, കൃഷിക്ക് ഒരു ദൈവം, വണ്ടി നോക്കുന്ന ഒരു ദൈവം. അപ്പൊ അവരുടെ എല്ലാം പിന്നാലെ ശലോമോനും പോയി പൂജാഗിരികളിൽ യാഗമർപ്പിച്ചു. പിന്നീട് 5 അവസാനമായിട്ട് നമ്മൾ കാണുന്ന സോളമൻ ഡിഡ് നോട്ട് ഫിനിഷ് ഹിസ് ലൈഫ് വെൽ. സ്റ്റാർട്ടിങ് വെല്ല അല്ലേ, നല്ലതായിട്ട് തുടങ്ങി, വെൽ സ്റ്റാർട്ടഡ് ആ, പക്ഷേ എൻഡിങ് ബാഡ്ലി. അത് എപ്പോഴും നമ്മൾ ഓർത്തോളണം. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്, അത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതല്ലോ അല്ലേ. ഡസ് ഇൻ മാറ്റർ ഹൗ വി സ്റ്റാർട്ട്സ്, ബട്ട് മാറ്റർ ഹൗ വി എൻഡ്സ് എന്നുള്ളൊരു കാര്യം അല്ലേ, എങ്ങനെ എൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. എബ്രായ ലേഖനം 12:1 നമ്മൾ വായിക്കുന്നുണ്ട്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം, അത് അങ്ങ് വിജയം പ്രാപിക്കുന്നതും വരെ ഓടണം. Philippians 3:12 വായിക്കുന്നു, തികഞ്ഞവനായി എന്നോ ലഭിച്ചു കഴിഞ്ഞു എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അതാ ക്രിസ്ത്യൻ ലൈഫ്, അത് എപ്പോഴും ഓർത്തിരുന്ന് ഓടണം. അതുകൊണ്ട് യഹോവ ഹൃദയങ്ങളെ നോക്കുന്നവനാണെന്ന് നമുക്ക് പെട്ടെന്ന് 2-3 കൂടെ കാണാം. 1 Samuel 16:7 1 Samuel 16:7 നമ്മൾ വായിക്കുന്നു, ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് പോവുക. 1 Samuel 16:7 നമ്മൾ വായിക്കുന്നു, ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ ചെല്ലുന്നു. ശമൂവേൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇശായിയുടെ മൂത്ത മക്കളെയൊക്കെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ദാവീദ് ക്ഷമിക്കണം, ശമൂവേല് ആദ്യമേ മൂത്ത ഇറക്കം വന്നപ്പം നല്ല പൊക്കവും മണ്ണും ഒക്കെ ഉള്ളവനാ, അവനെ അങ്ങ് അഭിഷേകം ഇവൻ തന്നെയാന്ന് പറഞ്ഞു. ഉടനെ ദൈവം ശമൂവേലിനോട് കൽപ്പിച്ച കാര്യം എന്നാ, ശമൂവേലിനോട് പറയുക, ശമൂവേലെ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. അതാ യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് നമ്മൾ വായിച്ചു. 7 വായിക്കുന്നു, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നറിയിച്ചു. അപ്പൊ നമ്മുടെ ഹൃദയം ഏകാഗ്രമാകണം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ദൈവം ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. അങ്ങനെ ഹൃദയത്തെ അറിയുന്ന ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അഭിഷേകം ചെയ്തപ്പോ എന്നാ പറ്റിയെന്ന് നോക്കി 13 നമ്മൾ വായിക്കുന്നു, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്തു, അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വാക്യവുമായിട്ട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വാക്യമുണ്ടോയെന്ന് എനിക്ക് സംശയ വിഷയം പഠിച്ചപ്പോഴ്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ആത്മാവിനെ പകരുന്നു. തൈലക്കൊമ്പ് എടുത്ത് തലയിലോട്ട് മൂറോൻ അങ്ങ് വീഴ്ത്തി കഴിഞ്ഞപ്പോൾ, തൈലം വീഴ്ത്തി കഴിഞ്ഞപ്പോഴത്തേന് പരിശുദ്ധാത്മാവിനെ കിട്ടുക. അനോയിന്റഡായി, അനോയിന്റഡായപ്പോ യഹോയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. അനോയിന്റഡായി, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ആത്മാവിനെ പകരുന്നു. അതാ ഈ 1 ശമൂവേൽ 16:7-13 ഏറ്റവും വലിയ കണക്ഷൻ. അതുതന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് പ്രോവേർബ്സ് ചാപ്റ്റർ നമ്പർ 21:2 യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്ന്. 7:9 നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്ന് കാണുന്നു. 19:14 എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ എന്ന് കാണുന്നു. 44:21 അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ എന്ന് കാണുന്നു. 139:23 യഹോവേ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് എന്റെ നിലവുകളെ അറിയണമേ എന്ന് കാണുന്നു. അപ്പോൾ യഹോവ ഹൃദയങ്ങളെ നോക്കുന്നവനാ. യിരെമ്യാവ് 11:20-12 ഒക്കെ അന്തരംഗങ്ങളെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ എന്ന് വിളിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 2:23 വായിക്കുന്നത്. റെവലേഷൻ ചാപ്റ്റർ നമ്പർ 2:23 ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെ ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഞാൻ ഉൾപ്പൂവുകളെ, എത്ര മനോഹരമായ ഒരു വാക്യം ഉണ്ടോന്ന് എപ്പോഴും എനിക്കത് വായിക്കുമ്പോൾ ഉൾപ്പൂവ് എനിക്ക് ഉൾപ്പുളകമാണ് അത് വായിക്കുമ്പോൾ. ഉൾപ്പൂവുകൾ അത് അതിന് പകരം വയ്ക്കാൻ ഒരു വാക്കില്ല നമുക്ക്. ഹൃദയങ്ങളെ അറിയുന്നു, നമ്മുടെ അന്തരിന്ദ്രിയങ്ങളെയും ഹൃദയങ്ങളെ അറിയുന്നു ദൈവം. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, അതെപ്പോഴും നമ്മൾ ഓർത്തിരുന്ന ഒന്ന്. അതുകൊണ്ട് സലോമോനെ പറ്റിയതുപോലെ ജീവിതത്തിൽ അപജയങ്ങൾ സംഭവിക്കാതെ ഈ ദൈവം നമുക്ക് എല്ലാ മഹിമയും വിവേകവും. വിവേകം മാത്രം ചോദിച്ചു തുടങ്ങിയ ആളാ, പക്ഷെ എൻഡ് അപ്പ് വിത്ത് ഓൾ ദീസ് തിങ്സ് അല്ലേ. അവന് കിട്ടിയ വേണ്ട എന്ന് അവൻ വിചാരിച്ചിരുന്നതിലേക്ക് അവന്റെ ഹൃദയം മുഴുവൻ പോയി. മണ്ണ്, പൊന്ന്, പത്നിമാര് അതിലേക്കൊക്കെ പോയി, അങ്ങനെ നശിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ ഇതിലേതിലെങ്കിലും നമ്മുടെ ആശ്രയമായി പോകുന്നുവെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അതിനെപ്പോഴും ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കേണ്ടതൊക്കെ നമുക്ക് സാധിക്കട്ടെ. ആത്മാവിനെ പകരുന്നു എന്നുള്ള വിഷയം കൂടെ നമുക്ക് എടുക്കണം. പക്ഷെ ഇന്ന് ഹൃദയം മാത്രമേ തീർന്നുള്ളൂ. ആത്മാവിനെ പകരുന്ന കാര്യം ശലോ ദാവീദിന്റെ ജീവിതത്തിൽ മാത്രം നമ്മൾ കണ്ടു. ആത്മാവിനെ പകരുന്ന കാര്യം പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യം പോലെ, ഇടയ്ക്ക് എപ്പോഴേലും നമുക്ക് സൗകര്യം പോലെ എടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവം എന്നുള്ളത്. ധാരാളം വാക്യങ്ങളുണ്ട്, എന്നാലും എൻ്റെ സമയം അവസാനിക്കുന്നുണ്ട്. നിങ്ങളുടെ സമയം വിലയേറിയതായതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി എനിക്ക് ഈ അവസരം അനുവദിച്ചതിൽ ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ഒരു അനൗൺസ്മെന്റ് വല്ലതും ഉണ്ടെങ്കിൽ.
താങ്ക് യു അച്ഛാ. നമ്മുടെ ടീമിന്റെ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് ശലോമോന്റെ ജീവിതത്തിനെ എക്സാമ്പിൾ ആക്കി അച്ഛനെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ നമുക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നെ നമുക്കൊരു ക്ലാസ്സും കൂടെ ഇതിനെ ആസ്പദമാക്കി അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അടുത്ത ആഴ്ച ബുധനും വ്യാഴവും ക്ലാസ് ഉണ്ട്. ഫെയ്ത്ത് സ്റ്റഡി അല്ല, നമ്മുടെ ന്യൂ ടെസ്റ്റമെന്റ് മലയാളം ക്ലാസ് ആണ്. ബുധനാഴ്ച 16 ആയിരിക്കും ഷാബു അച്ഛൻ പഠിപ്പിക്കുന്നത്, വ്യാഴാഴ്ച 17. അങ്ങനെ ഫെയ്ത്ത് സ്റ്റഡി ഫെബ്രുവരിയിലേ തുടങ്ങുകയുള്ളൂ. ന്യൂ ടെസ്റ്റമെന്റ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്യുവാണ് ജനുവരി മാസം. അപ്പൊ അതുപോലെ 8 ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്ന് നമ്പറിന്റെ കാര്യത്തിൽ ചെറിയൊരു ഇൻകൺവീനിയൻസ് ഉണ്ടായി. അപ്പൊ അത് അപ്പോളജീസ്, കാരണം ഞാനും 7:50 ലോഗിൻ ചെയ്തപ്പോഴാണ് ഈ ചേഞ്ച് കണ്ടത്. അപ്പോ അത് ലാസ്റ്റ് മിനിറ്റ് ഒരു ചേഞ്ച് ആയിരുന്നു, അതിന് അപ്പോളജീസ്. എനിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും നമുക്ക് നല്ലൊരു അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ചെറിയ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ക്ലാസ് എടുത്ത അച്ഛനെയും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊന്നും ഇല്ല അച്ഛ, ലിസ് ആൻഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല ഇല്ല, വളരെ താങ്ക് യു അച്ഛ, ബ്യൂട്ടിഫുൾ ക്ലാസ്, റിയലി എൻജോയ്.
നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അച്ഛ.
ശുദ്ധമുള്ള ഭാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങൾ നീ കാത്തുകൊള്ളണം. ദൈവമായ കർത്താവ് നേരൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി കഴിഞ്ഞാണ് മറച്ചുകൊള്ളണമേ. ആമേ. പിതൃവുത്ര പരിശുദ്ധാത്മാവേ, ഭൂമി അവിടുത്തെ സർവവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേൽ കർത്താവേ, നീ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടും, അച്ഛന്മാരോടും, പ്രിയ മാതാക്കളോടും, സഹോദരിമാരോടും, ദൈവമായ കർത്താവ് ഞങ്ങളുടെ ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും, എംഎംവിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും എപ്പോഴെപ്പോഴും നന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേ.
Thank you, everyone. Good night.